പ്രപഞ്ചത്തിലുള്ള ദൂതന്മാരുടെ സംഖ്യ അറിയുവാനിടയായാൽ അത് നമ്മെ തീർച്ചയായിട്ടും അതിശയിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര അധികമുള്ളത് സ്വർഗത്തിലെ സൈന്യം എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർ എണ്ണത്തിൽ വളരെയധികമാകുന്നു എന്നത്രേ അതിന്റെ അർത്ഥം. അവരുടെ എണ്ണം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. എന്നാൽ എത്ര ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് യാതൊരു കണക്കും പറയുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പരിപാടിയിൽ അവർക്കൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. എന്നാൽ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പരിപാടിയായ ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയത്! തിരിഞ്ഞു നോക്കുമ്പോൾ നീർന്ന കുറെ ഓർമ്മകളുമായി കുറച്ചുപേർ, മധുരിക്കുന്ന ഓർമ്മകളുമായി മറ്റു ചിലർ, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ പോയ വർഷത്തെ ഓർക്കുന്ന വേറൊരു കൂട്ടം. സ്നേഹിത, താങ്കൾ ഏതു കൂട്ടത്തിൽ ഉൾപ്പെടും? പാട്ടുകാരൻ പറയുന്നതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ തലത്തിലും ശുശ്രൂഷാ തലത്തിലും പറയുവാനുള്ളത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. കഴിഞ്ഞുപോയ വർഷത്തിൽ കത്തുകൾ എഴുതിയും പ്രാർത്ഥിച്ചും സാമ്പത്തിക കൂട്ടായ്മകൾ കാണിച്ചും ഈ ശുശ്രൂഷയോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയെയും അറിയിക്കട്ടെ. പുതിയ വർഷത്തിലും നമുക്കൊത്തൊരുമിച്ച് മുന്നേറുവാൻ യേശുനാഥൻ സഹായിക്കട്ടെ. ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭ ദിനത്തിൽ തന്നെ ജീവസന്ദേശ പഠനം ശ്രദ്ധിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രവിച്ചാലും
വീണ്ടും ഒരു പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷകരമായ പുതുവത്സരം ആശംസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഈ സമയം ഞാൻ വേർതിരിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ പെരുകുന്നത് നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളോടൊപ്പം ആരംഭിച്ച അനേകർ, കഴിഞ്ഞ വർഷം ആരംഭിച്ച അനേകർ ഈ പുതുവത്സര ദിനം കാണാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നീ ഞങ്ങൾക്ക് വീണ്ടും ഒരു വർഷം നൽകിത്തരുന്നത് അങ്ങേ അധികം സ്നേഹിക്കുവാനും അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ ജീവിതം ക്രമീകരിച്ച് മുൻപോട്ടു പോകുവാനും ആകുന്നു എന്നുള്ള ബോധത്തോടുകൂടി ഓരോ നിമിഷവും ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങൾക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പല സാഹചര്യങ്ങളും വളരെ വേദനാജനകമായിരുന്നു. ഇന്ന് ഇവിടെ തലവണക്കിയിരിക്കുന്ന അനേകരും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് കൊണ്ടും മറ്റ് പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കി, കർത്താവേ, നീ അറിയാതെ, നീ അനുവദിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ നീ അറിഞ്ഞും അനുവദിച്ചും സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാകുന്നു എന്ന് വിശ്വസിപ്പാനും ആ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു വരുവാൻ സാധിച്ചപ്പോൾ ലഭിച്ചതായ ദൈവകൃപയ്ക്കായിട്ടും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, പുതുവത്സരം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാകുന്നു. ഈ വർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെ ഒരു വർഷമാക്കി തീർക്കണമേ. ദൈവവചനം പഠിക്കുവാൻ, നിന്നിൽ വളരുവാൻ അവിടുന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ. കുടുംബങ്ങളായി, വ്യക്തികളായി നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകുവാൻ മതിയായ ദൈവം അവിടുന്ന് ആയിരിക്കുന്നുവല്ലോ. നീ അവരെ അനുഗ്രഹിക്കണമേ, സൗഖ്യം നൽകണമേ. വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു ദൈവകൃപ നീ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ആരംഭിക്കുന്ന ഈ വർഷം ദൈവപുത്രൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മഹത്വമെടുക്കുന്ന വർഷമാക്കി തീർക്കണമേ. സന്തോഷത്തോടും സമാധാനത്തോടും സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്തോടും കൂടെ ഓരോ നിമിഷവും ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവം അവിടുന്നാകുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അധികം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാം എബ്രായ ലേഖനമാണല്ലോ കഴിഞ്ഞ രണ്ട് ക്ലാസുകളിൽ പഠിക്കുവാൻ ആരംഭിച്ചത്. ഈ പഠനം തീർച്ചയായും ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മെ വളരെയേറെ സഹായിക്കും. മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യത്തെ രണ്ട് ക്ലാസുകളിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ പ്രചോദനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നാം എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസുകളിൽ പഠിച്ചു കഴിഞ്ഞത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഏഴ് അതിപ്രധാന പ്രസ്താവനകളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നല്ലോ. ഒന്നാമതായി, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം കണ്ടു. രണ്ടാമതായി, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നാം കാണുകയുണ്ടായി. മൂന്നാമതായി, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ എന്നുള്ള പ്രസ്താവന നാം കണ്ടു. നാലാമതായി, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആകുന്നു അവനെന്നുള്ള പ്രസ്താവന നാം കണ്ടു. അഞ്ചാമതായി, താൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം എന്നുള്ള പ്രസ്താവന കണ്ടു. ആറാമത്തേത്, ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും എന്നുള്ളത് നാം കണ്ടു. ഇനിയും നാലാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇതിലെ പ്രസ്താവനയാണ് ഏഴാമത്തെ പ്രസ്താവന. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആദ്യം പ്രവാചകനേക്കാൾ അല്ലെങ്കിൽ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് നാം കണ്ടു. ഇവിടെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന് ദൂതന്മാരുടെ ശുശ്രൂഷ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. 68 സങ്കീർത്തനത്തിന്റെ 17 വാക്യം, പ്രവൃത്തികളുടെ പുസ്തകം 7:53, ഗലാത്തിലേഖനം 3:19, ഇവിടൊക്കെ നാം അത് കാണുന്നുണ്ട്. സമാഗമന കൂടാരത്തിന്റെ തിരശീലകളിൽ കെരൂബുകളെ തുന്നിപ്പിടിപ്പിച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൃപാസനത്തിനു വേണ്ടി സ്വർണം കൊണ്ടുള്ള കെരൂബുകളെ വാർത്ത് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. യെശയ്യാപ്രവാചകൻ സെറാഫുകളുടെ ദർശനം കണ്ടതായി നാം വായിക്കുന്നുണ്ട് അല്ലേ. വെളിപ്പാട് പുസ്തകത്തിൽ സഭ എടുക്കപ്പെട്ട ശേഷം ന്യായവിധിയുടെ ഒരു ശുശ്രൂഷ ദൂതന്മാരാൽ നടക്കുവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ദൂതന്മാരുടെ ശുശ്രൂഷ സഭയുമായി ബന്ധപ്പെട്ടതല്ല. ഇക്കാര്യം ഞാൻ വളരെ സൂക്ഷ്മതയോടാണ് പറയുന്നത്. അശുദ്ധാത്മാക്കളെയും ഇന്ന് ചിലർ ദൂതന്മാരെന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. സഭയിൽ ദൂതന്മാരുടെ ക്രിയാത്മകമായ ശുശ്രൂഷയുടെ ആശയം കടന്നു വരുവാനിടയായത് ആദിമസഭയിലെ ചില ചിത്രകാരന്മാർ ദൂതന്മാരുടെ ചിത്രം വരയ്ക്കുവാൻ താൽപര്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അവരിൽ ആരെങ്കിലും ഒരിക്കലെങ്കിലും ഒരു ദൈവദൂതനെ കണ്ടുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ അവർ ദൂതന്മാരുടെ ചിത്രം വരച്ചു. മൈക്കലാഞ്ചലോ ദൈവദൂതന്മാരുടെ ചിത്രം വരയ്ക്കുവാൻ താൽപര്യപ്പെട്ടിരുന്നു. അതേ സുഹൃത്തെ, ഇന്ന് നമുക്കും ജീവിക്കുന്ന കർത്താവാണ് നമ്മോടുകൂടിയുള്ളത്. ദൂതന്മാരിൽ കൂടിയല്ല നമുക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലേണ്ടത്. നമുക്ക് പരിശുദ്ധാത്മാവും ക്രിസ്തുവുമുണ്ട്. നമുക്ക് ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇനിയും ഏഴാമത്തെ പ്രസ്താവന നാം ഇവിടെ വായിച്ചത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം. ദൂതൻ എന്ന വാക്കിന് ദൂതുവാഹി എന്ന അർത്ഥമാണുള്ളത്. ദൂതന്മാർ കർത്താവായ യേശുവിനെ ആരാധിക്കുന്നു. അവർ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഈ പ്രസ്താവന എബ്രായ ലേഖനത്തിൽ വ്യക്തമായി നമുക്ക് നൽകിയിരിക്കുന്നു. പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിച്ചുകൊണ്ട് യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അനേകർ വിശ്വസിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അവൻ ഒരു മനുഷ്യനായിത്തീരുന്നു. മനുഷ്യരൂപമെടുത്തതുകൊണ്ട് പിന്നീട് അവൻ യഹോവയുടെ ദൂതനായി പ്രത്യക്ഷപ്പെടുന്നില്ല. അവൻ മനുഷ്യനായി ക്രിസ്തു യേശുവാണ്. അവൻ ഇന്ന് മനുഷ്യപുത്രനാണ്. എബ്രായ ലേഖനത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യം അതത്രേ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഏതാനും ഉദ്ധരണികൾ കാണുവാൻ കഴിയും. വാസ്തവത്തിൽ 7 ഉദ്ധരണികളുള്ളതിൽ 6 സങ്കീർത്തനങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളവയാണ്. സങ്കീർത്തനങ്ങളിൽ മറ്റ് ഏതെങ്കിലും പുസ്തകത്തേക്കാൾ അധികം ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനെ സ്തുതിക്കുന്ന കീർത്തനങ്ങളാണവ. സുവിശേഷങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ പൂർണ്ണമായ ക്രിസ്തുവിന്റെ ഒരു ചിത്രം സങ്കീർത്തനങ്ങളിൽ നമുക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ വാസ്തവം അതാണ്. സുവിശേഷങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ പൂർണ്ണമായ ക്രിസ്തുവിന്റെ ചിത്രം, ദൈവമായ മനുഷ്യനായ ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ ചിത്രം. എബ്രായ ലേഖനത്തിലെ ഈ ഉദ്ധരണികൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. എബ്രായ ലേഖന എഴുത്തുകാരൻ തന്റെ പ്രസ്താവനയ്ക്ക് ഉപോത്ബലകമായി ആയത് പുത്രൻ ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പിസിദ്ധ്യയിലെ അന്ത്യോക്കിയയിൽ വെച്ച് പൗലോസ് അപ്പോസ്തലന്റെ ശ്രേഷ്ഠമായ പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2-ാം സങ്കീർത്തനം 7-ാം വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ബേദലഹേമിനെ അല്ല പിന്നെയോ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത്രേ. ഈ പറഞ്ഞിരിക്കുന്ന വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന അർത്ഥം. അതുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുവാൻ കഴിവുള്ളവൻ ക്രിസ്തു മാത്രമായിരുന്നു. യാതൊരു ദൈവദൂതനും നമ്മെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനായി വരുന്നതിനും പാപങ്ങളുടെ പ്രായച്ചിത്തമായ മരണം ഏറ്റെടുക്കുന്നതിനും കഴിയുമായിരുന്നുള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന് നാം വീണ്ടും വീണ്ടും തിരുവചനത്തിൽ വായിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിന്റെ വിമോചനം ഇല്ല എന്ന് നാം വായിക്കുന്നു. അവന്, അതായത് ക്രിസ്തുവിന്, തന്റെ രക്തം ചൊരിയേണ്ടതായി വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവൻ എനിക്കും താങ്കൾക്കും വേണ്ടി വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നു. പിന്നീട് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എന്താണ് കാരണം? അവൻ പുത്രനായതുകൊണ്ട്. അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി പുറത്തു വന്നു. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് നാം വായിക്കുന്നു. ഇത് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഇത് ദൈവം ദാവീദിനോട് തന്റെ നിയമം ചെയ്തപ്പോൾ ദൈവം അവന് കൊടുത്ത വാഗ്ദത്തമാണ്. അതിപ്രകാരമാണ്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളാണത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഈ വ്യക്തി ശലോമോനാകുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എബ്രായർ കഴുതി ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചത് വ്യക്തമാക്കുന്നത് ദൈവം ദാവീദിന് ഈ വാഗ്ദത്തം കൊടുത്തപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് എന്നത്രേ. അവൻ മാത്രമാണ് ഈ വാഗ്ദത്തം നിവർത്തിച്ചത്. ഇനി ഞാൻ 6-ാം വാക്യത്തിലേക്ക് വരികയാണ്. എബ്രായ ലേഖനം 1:6, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. ഈ വാക്യം 97-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നിന്നുമാകുന്നു ഉദ്ധരിക്കുന്നത്. ആവർത്തനം 32:43 നിന്നുമുള്ള ഒരു ഉദ്ധരണിയും കൂടിയാണിത്. ദൈവദൂതന്മാർ നല്ലവർ തന്നെ. എന്നാൽ അവർക്ക് പുത്രനേക്കാൾ താണ പദവിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അവർ അവന്റെ ദൂതന്മാരാണ്, അവർ അവന്റെ ശുശ്രൂഷക്കാരാണ്, അവർ അവനെ ആരാധിക്കുന്നവരാണ്. അവർ അവനെ ആരാധിക്കുന്നു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. അവൻ അവരെ ആരാധിക്കുകയല്ല, അവർ അവനെ ആരാധിക്കുകയാണ്. അതായത് ദൂതന്മാർ. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. ഇത് 104 സങ്കീർത്തനം 4 വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ദൂതന്മാർ ദൈവത്തിന്റെ വകയാകുന്നു, അവർ അവന്റെ ശുശ്രൂഷക്കാരും അവനെ ആരാധിക്കുന്നവരുമാണ്. എബ്രായ ലേഖന എഴുത്തുകാരൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്നാണ്. അക്കാര്യം തെളിയിക്കുന്നതിനായി അവൻ പഴയ നിയമ തിരുവെഴുത്തുകൾ ഉപയോഗപ്പെടുത്തുന്നു. എബ്രായ ലേഖനത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ട അധ്യായങ്ങളാകുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ഈ പുസ്തകത്തിന്റെ ശേഷമുള്ള ഭാഗത്തിന് ഈ അധ്യായങ്ങൾ അടിസ്ഥാനമിടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് ജീവിക്കുന്ന ക്രിസ്തു ഉണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. അവൻ വളരെ വാസ്തവമായിരിക്കുന്നു. ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയരത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവാണ്. എബ്രായരിൽ ഭൂരിഭാഗവും പഴയ നിയമം നല്ലവണ്ണം അറിയാവുന്നവരായിരുന്നതുകൊണ്ട് ദൈവദൂതന്മാർ എബ്രായർക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നവരായിരുന്നു. ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൈവദൂതന്മാരെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നത്. ദൈവത്തിന്റെ അനേകം ദാസന്മാർക്കും പ്രവാചകന്മാർക്കും ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അവർ വായിക്കുകയും ചെയ്തിരുന്നു. ദൈവദൂതന്മാർ അവർക്ക് വളരെ പ്രധാനപ്പെട്ടവരായിരുന്നു. നാം പഴയ നിയമം പ്രത്യേകവും പഠിക്കുമ്പോൾ അത് കാണുവാൻ സാധിക്കും. മനുഷ്യർ ഒരിക്കലും ദൈവദൂതന്മാരാകെയില്ല. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ദൃശ്യമായതും അദൃശ്യമായതുമായ കാര്യങ്ങളുണ്ട്. കൊലോസ് ലേഖനം 1:16 വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു അണു ആറ്റത്തെ കാണുവാൻ കഴിയുകയില്ല, എന്നാൽ അതൊരു വസ്തുവാണ്, അത് ഊർജ്ജമായി തീരുകയും ചെയ്യുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന്. യോഹന്നാൻ 14:2. സൃഷ്ടിക്കപ്പെട്ട പരജീവികൾ ഈ വാസസ്ഥലങ്ങളിൽ ജീവിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇന്ന് ഊഹിക്കുവാൻ കഴിയാത്തതിൽ വളരെയധികം ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട് സുഹൃത്തെ. ഇന്നും കണ്ടുപിടിച്ചോണ്ടിരിക്കുകയല്ലേ ഓരോന്ന്. മനുഷ്യൻ മൃഗത്തിൽ നിന്നും ഉളവായി വന്നതല്ല. ഭൗതിക അധികാര മണ്ഡലമുണ്ട്, ഒരു മൃഗ അധികാര മണ്ഡലമുണ്ട്, മനുഷ്യരുടെ അധികാര മണ്ഡലമുണ്ട്, ആത്മാക്കളുടെ ഒരു മേഖലയുണ്ട്, അധികാര മണ്ഡലമുണ്ട്. മനുഷ്യനേക്കാൾ താണതും അവനേക്കാൾ ഉയർന്നതുമായ ജീവികളുണ്ട്, സൃഷ്ടികൾ. നാം മൃഗത്തിൽ നിന്നുണ്ടായി വന്നവരല്ല. നാം ഒരിക്കലും ദൂതന്മാരായി തീരുകയുമില്ല. ദൂതൻ എന്നതിന് ഉപയോഗിക്കുന്ന അഗിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൂതുവാഹി എന്നാണ്. അത് മാനുഷികമോ ദൈവികമോ ആയ ദൂതുവാഹി ആയിരിക്കുവാൻ കഴിയും. അമാനുഷിക സൃഷ്ടികളുടെ ഒരു നിര തന്നെ ഉണ്ട് എന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. പ്രപഞ്ചത്തിലുള്ള ദൂതന്മാരുടെ സംഖ്യ അറിയുവാനിടയായാൽ അത് നമ്മെ തീർച്ചയായിട്ടും അതിശയിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര അധികമുണ്ടത്. സ്വർഗത്തിലെ സൈന്യം എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർ എണ്ണത്തിൽ വളരെയധികമാകുന്നു എന്നത്രേ അതിന്റെ അർത്ഥം. അവരുടെ എണ്ണം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. എന്നാൽ എത്ര ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് യാതൊരു കണക്കും പറയുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പരിപാടിയിൽ അവർക്കൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. എന്നാൽ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 8-9 വാക്യങ്ങൾ, പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കിയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. ഇവിടെ ഈ വാക്യങ്ങൾ 45 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 45 സങ്കീർത്തനം മശിഹായെ കുറിക്കുന്ന ഒരു ശ്രേഷ്ഠ സങ്കീർത്തനമാകുന്നു എന്നുള്ളത് നമുക്കറിയാം. 45 സങ്കീർത്തനം പറയുന്നത് ദാവീദിന്റെ വംശത്തിൽ ഒരുവൻ വരുവാൻ പോകുന്നു എന്നും അവൻ നീതിയോടെ ഭരണം നടത്തും എന്നുമാണ്. ഇതേക്കുറിച്ച് ദാവീദ് വളരെ ഉത്സാഹമുള്ളവനായി തീർന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയം രാജാവിനു വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. ഇതേക്കുറിച്ച് എനിക്ക് എഴുതുവാൻ കഴിയുന്നതിൽ നല്ലവണ്ണം നിങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും എന്നാണ് ദാവീദ് പറയുന്നത്. എബ്രായ ലേഖന എഴുത്തുകാരൻ പറയുന്നത് ഈ വരുവാൻ പോകുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്നാണ്. അതായത് ദാവീദ് പറഞ്ഞ വരുവാൻ പോകുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്നാണ്. നീതിയോടെ ഭരണം നടത്തുന്നവൻ അവനാണ്. ഭൂമിയെ ഭരിക്കുവാനുള്ള അവകാശം ദൈവം ഒരു ദൂതനു നൽകിയിട്ടില്ല. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തു എന്ന് നാം വായിച്ചു. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രസ്താവനയാണ്. ഈ ഭൂമി നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനാൽ ഭരിക്കപ്പെടുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും. ഇന്ന് ദുഷ്ടത ചെയ്ത് കൂട്ടാനാണ് എല്ലാവരും നോക്കുന്നത്. ഇവിടെ വായിക്കുന്ന ദൈവമേ നിന്റെ സിംഹാസനം, ഇവിടെ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെയാണ് ദൈവമെന്ന് വിളിച്ചിരിക്കുന്നത്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് ക്രിസ്തു എന്ന കാര്യം താങ്കൾ അംഗീകരിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ താങ്കൾ ദൈവത്തിന് തന്നെ വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത്. അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ദൈവമെന്ന് വിളിച്ചു. നീ അവനെ എന്താകുന്നു വിളിക്കാൻ പോകുന്നത് സുഹൃത്തെ? താങ്കളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അവനെ ദൈവമെന്ന് വിളിക്കുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. അവൻ ഭൂലോകത്തിൽ ഭരണം നടത്തുവാൻ പോകുന്നു. അതുകൊണ്ട് അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ മശിഹായാകുന്നു. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. അവൻ ഒരിക്കൽ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നു. ഞാനീ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. 10 മുതൽ 12 വരെ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. ഈ വാക്യങ്ങൾ 102 സങ്കീർത്തനത്തിന്റെ 25, 26, 27 വാക്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടാവാകുന്നു എന്ന ഏറ്റവും മനോഹരമായ പ്രസ്താവന ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഒരു വലിയ വ്യത്യാസം ഈ ഭാഗത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നു. ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടവരും ക്രിസ്തു സൃഷ്ടാവുമാകുന്നു. 13-ാം വാക്യം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ? ഇവിടെ 110-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പഠിപ്പിക്കുന്നു. സുവിശേഷങ്ങളിൽ ഉള്ളതിനേക്കാൾ ക്രിസ്തുവിന്റെ പൂർണ്ണമായ ചിത്രം സങ്കീർത്തനങ്ങളിൽ ലഭിക്കുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. 14-ാം വാക്യം കൂടി നോക്കിക്കാട്ടെ. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷ അതിനുവേണ്ടി അയക്കുന്നവരല്ലേ ദൂതന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയാണ് അവർക്കുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവം വീണ്ടും ഇസ്രായേൽ ജനത്തിങ്കിലേക്കും ജാതീയ ലോകത്തിലേക്കും തിരിയുന്ന സമയത്തെയാണ് ഇവിടെ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ രക്ഷയുടെ അവകാശികളായിരിക്കുന്നവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ദൈവം തന്റെ പരിപാടി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. താൻ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ക്രിസ്തു പുത്രനാണ്, ദൂതന്മാർ സേവകന്മാരും. ക്രിസ്തു രാജാവാണ്, ദൂതന്മാർ പ്രജകളും. ക്രിസ്തു സൃഷ്ടാവാണ്, ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം ക്രിസ്തു ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ തന്റെ പുത്രൻ ഭരണം നടത്തുമെന്ന് പിതാവ് പറഞ്ഞു. എന്നാൽ ദൂതന്മാർക്ക് ആ വിധത്തിലുള്ള വാഗ്ദത്തം നൽകിയിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അവന്റെ മഹുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയെയും ഈ ഭാഗത്ത് വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാകുന്നു പ്രിയമുള്ളവരെ! പലപ്പോഴും ഈ വസ്തുത അറിയാതെയാണ് നാം മറ്റു പലതിലേക്കും ശ്രദ്ധ തിരിക്കാറുള്ളത്. ഒരു ദൂതനെ കണ്ടാൽ എന്ന് നാം ആഗ്രഹിക്കാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം? അതിനായി താങ്കളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ദൈവകരങ്ങളിൽ? പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് അവിടുത്തെ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കായും സ്തോത്രം. ഈ ദിവസം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസമാക്കണമേ. വരുന്നതായ ഓരോ ദിവസങ്ങളും ജീവിതത്തിൽ ശ്രേഷ്ഠനായ ക്രിസ്തുവിലുള്ള ആശ്രയത്തിലും അവനോടുള്ള സ്നേഹത്തിലും ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എബ്രാലേഖന പഠനത്തിന്റെ വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നിറഞ്ഞ കണ്ണുള്ളോരവൻ കഞ്ചനത്തിൻ കരച്ചിൽ കരണലിഞ്ഞു കേൾക്കും കാതുള്ളോ, ലോകപാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴുമേഘനായകൻ, നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ചു, വിശ്വസ്ത സാക്ഷിയെ നിനച്ചു, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ